prayers the Lord taught us to pray in our church was this, in Bangalore.
ബാംഗ്ലൂർ ഉള്ളതായിരിക്കുന്ന സഭയിൽ പ്രാർത്ഥിക്കുവാനായി കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇതാണ്.
Lord, if there is anyone in this area who is seeking a God-fearing life, please bring him here.
കർത്താവേ, ഞങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങളുടെ അടുത്തേക്ക് അവിടെ നയിക്കണമേ.
Or bring us in touch with him somewhere in the town somewhere.
അല്ലെന്ന് വെറുതെ ഞങ്ങളെ ഈ പട്ടണത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള അവരുടെ അടുക്കിലേക്ക് അവിടെ നയിക്കണമേ.
And if you don't do both,
ഈ രണ്ട് കാര്യങ്ങളും അങ്ങേക്ക് ചെയ്യുവാൻ കഴിയയില്ലെങ്കിൽ,
then Lord, show us what is wrong with us.
ഇത് രണ്ടും ചെയ്യുവാൻ അങ്ങേക്ക് കഴിയയില്ലെന്ന് വെറുതെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ തകരാർ എന്താണ് എന്ന് ഞങ്ങളെ കാണിക്കണമേ.
Why can't you bring God-fearing people to our church?
ദൈവത്തെ ഭയപ്പെടുന്നവർ നിശ്ചയമായും നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുമുണ്ട്. അവരെ ഞങ്ങളുടെ അടുക്കിലേക്ക് നിനക്ക് അയക്കുവാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്?
So that we can help them to a God-fearing life.
ദൈവഭക്തി ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിനായി അവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയണം.
We don't keep a membership list, so we don't try to glory. We have got so many members.
നമ്മുടെ സഭകളിൽ ഒന്നും തന്നെ നാം ഒരു അംഗത്വ സംഖ്യ, അതിന്റെ ഒരു രജിസ്റ്റർ വെക്കുന്നില്ല. അതുകൊണ്ട് ഇത്ര അംഗങ്ങൾ ഞങ്ങളുടെ സഭയിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരിടത്തും പുകഴുവാനും കഴിയുകയില്ല. നമ്മുടെ ഒരു മീറ്റിംഗുകളിലും ഒരു സഭകളിലും സ്തോത്രകാഴ്ച എടുക്കാറേയില്ല. അതുകൊണ്ട് തന്നെ പണസംബന്ധമായ താല്പര്യം കൊണ്ടുമല്ല ആളുകൾ അധികം നമ്മുടെ നടുവിൽ വരുവാൻ നാം
ആഗ്രഹിക്കുന്നത്.
നമ്മുടെ ഹൃദയത്തിലെ ഏക താല്പര്യം യേശുവിനെ അനുഗമിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിനായിട്ട് നമ്മുടെ ചുറ്റുമുള്ള കൂടുതൽ പേർ
ഉത്സാഹിക്കപ്പെടണം.
എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നമ്മുടെ സഭയിലേക്ക് തന്നെ വരണമെന്നല്ല.
Only those whom you have allotted for us to shepherd.
കർത്താവേ, ഞങ്ങൾക്ക് ആത്മീകമായ സഹായവും നേതൃത്വവും കൊടുക്കുവാനായി അങ്ങ് അനുവദിച്ചിട്ടുള്ള, അങ്ങ് കണ്ടിട്ടുള്ള കുറച്ചുപേരുണ്ടല്ലോ, അവര് എല്ലാവരും വരണം, അത്രമാത്രമേ ഉള്ളൂ.
Jesus looked at the 11 people and he said, Father, these whom thou hast given me, I have kept.
കർത്താവ് തൻ തിരഞ്ഞെടുത്ത ആ ചുരുങ്ങിയ സംഖ്യയുള്ള ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, പിതാവേ, അവിടുന്ന് എനിക്ക് തന്ന ഇവർക്ക് വേണ്ടി.
That has been my prayer also.
എന്റെയും ഹൃദയത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതായിരുന്നു.
Lord, my ministry is a very small, can't even see through a microscope type of ministry in the body of Christ.
ദൈവത്തിന്റെ വിശാലമായിരിക്കുന്ന പ്രവൃത്തിയിൽ എന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന എത്രയും ചെറിയ ഒരു ഭാഗം മാത്രമാണ്.
But Father, those whom you have given me, they may be 10 or 11, it doesn't make a difference. I want to keep them holy.
എന്നാൽ കർത്താവേ, അവിടുന്ന് എനിക്ക് തന്നവരെ, അവർ 10-11 പേരെ ഉള്ളെങ്കിലും കുഴപ്പമില്ല, അവരാരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും അവരെന്നോടൊപ്പം ആയിരിക്കണം.
I said, Lord, if you're not leading such people, what is wrong with us?
അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയുള്ളവരെ അവിടുന്ന് എന്റെ അടുക്കിലേക്ക് അയക്കുന്നില്ലെന്ന് വരികില് എന്റെ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിൽ എന്താണ്
തകരാറ്?
ഞങ്ങളുടെ സഭയിൽ എന്താണ് കുഴപ്പം?
And we have spent a long time in repentance.
അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമായി ദീർഘസമയങ്ങൾ, അനേക സന്ദർഭങ്ങളിൽ അനുതാപത്തിന്റെ അവസ്ഥയിൽ ഞങ്ങൾക്ക്
കഴിയുവാനിടയായി.
എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കി പറയട്ടെ, കർത്താവ് ഞങ്ങൾക്ക് ബോധ്യം തന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് രാവിലെ കേട്ട ഉപമയിലെ മൂത്ത മകന്റെ മനോഭാവത്തിലാണ് ഞങ്ങൾ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ സ്വയനീതിയിൽ
ആശ്രയിക്കുന്നവരായിരുന്നു.
ജീവിതത്തിൽ വിശുദ്ധി ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നിയവരെ പുച്ഛത്തോടെ കാണുന്നവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളുടെ നടുവിലേക്ക് കർത്താവ് ആരെയെങ്കിലും പുതുതായിട്ട് അയച്ചാൽ അവരോട് ഹലോ പറയുന്നതിനപ്പുറം ഹൃദയത്തിൽ മുഴുവൻ സ്നേഹത്തോടെ, ചൂടോടെ അവരെ സ്വീകരിപ്പാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കർത്താവ് ഞങ്ങളുടെ അവസ്ഥ കാണിച്ചപ്പോൾ വളരെ ആഴത്തിൽ അനുതപിക്കുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി.
We shed many tears before God. I did.
ദൈവസന്നിധിയിൽ ഞാൻ ധാരാളം കണ്ണുനീർ, അനുതാപത്തിന്റെ കണ്ണുനീർ വീഴ്ത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു.
വാട്ട് ഫോർ?
എന്തിനു വേണ്ടിയാണ്?
ഐ ഹാവ് നെവർ പ്രേഡ് ഫോർ മണി ഓർ കംഫർട്ട് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിലെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ മുഴുവൻ സാക്ഷ്യം ഞാൻ പറയട്ടെ, ഒരു സമയത്ത് പോലും കൂടുതൽ പണത്തിന് വേണ്ടിയോ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല.
But I have repented and shed many tears that I have not been more Christ-like in my behavior to other people.
മറ്റുള്ളവരോടുള്ള എന്റെ പെരുമാറ്റത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ എനിക്ക് പെരുമാറുവാൻ കഴിയാത്ത അവസരങ്ങളെ ഓർത്ത് ധാരാളം കണ്ണുനീർ വീഴ്ത്തുവാൻ എനിക്കിടയായിട്ടുണ്ട്.
And I saw that Jesus had a very large heart. He didn't live by rules.
ഞാൻ കൂടുതൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു സത്യം പറയാം. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള എന്റെ ബോധ്യം ഇങ്ങനെയാണ്, നിയമങ്ങള് കൽപ്പനകളനുസരിച്ച് ജീവിച്ച ഒരുവനായിരുന്നല്ലേ എന്റെ കർത്താവ്. അവന് ഹൃദയത്തില് മറ്റുള്ളവരോട് ഹൃദയവിശാല സ്നേഹമുള്ളവനായിരുന്നു.
You know, Christians have so many rules.
ധാരാളം ക്രിസ്ത്യാനികളെ നോക്കിയാൽ അറിയാം, ഒരുപാട് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർ.
We make life difficult for others with all our rules.
അങ്ങനെ ധാരാളം നിയമാവലികളുമായി ജീവിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കുന്നു.
Today I believe in holiness, but I don't believe in rules.
ഇന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തന്നെയാണ് എന്റെ ഹൃദയം വാഞ്ചിക്കുന്നത്, ദൈവമല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഒരു കൂട്ടം കൽപ്പനകൾ പ്രമാണിച്ചല്ല.
And the result is I find a greater closeness to God and a more holy life.
അതിന്റെ ഫലം എന്താണെന്നറിയാമോ? ദൈവത്തോട് കുറച്ചുകൂടി അടുത്ത ഒരു ഹൃദയബന്ധത്തിൽ, കൂട്ടായ്മയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു. മാത്രമല്ല, കൂടുതൽ വിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവിനെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
And I can accept other people as they are.
മറ്റുള്ളവരെ അവരായിരിക്കുന്ന അതേ അവസ്ഥയിൽ ഒരു മടിയും കൂടാതെ സ്വീകരിപ്പാനും എനിക്ക് കഴിയുന്നുണ്ട്.
See, I am 68 years old.
ഇന്ന് എനിക്ക് 68 വയസ്സ് ആകുന്നു.
And I have known the Lord for more than nearly 49 years.
ഏതാണ്ട് 49 വർഷത്തോളമായി കർത്താവിനെ രക്ഷകനായി ഞാൻ അറിഞ്ഞു.
When I look at a young man 25 years old,
25 വയസ്സുള്ള ഒരു യുവാവിനെ ഞാൻ നോക്കുമ്പോൾ,
if I expect him to have the same wisdom and understanding that I have,
ഇന്ന് ഇത്രയും പ്രായമുള്ള എനിക്കുള്ളതായിരിക്കുന്ന പരിജ്ഞാനമോ ദൈവത്തിന്റെ കൃപകളോ ആ ചെറുപ്പക്കാരന് ഉണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാൽ,
then who is the fool, he or me?
ആ ചെറുപ്പക്കാരനാണോ വിട്ടി, അതോ പ്രതീക്ഷിക്കുന്ന ഞാനാണോ?
If a 10th standard student expects a 2nd standard student to have the same understanding he has, who is the fool?
10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 2nd ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവനെ പോലെ എല്ലാം അറിയണം എന്ന് നിർബന്ധം പിടിച്ചാൽ ആരാ മണ്ടനെന്ന് നമുക്കറിയാം.
You know what we need more, brothers and sisters?
സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ഞാൻ പറയാം.
That our hearts should be enlarged.
നമ്മുടെ ഹൃദയം കുറച്ചുകൂടെ വിശാലമാകുകയാണ് നമ്മുടെ ആവശ്യം.
To receive people whom we don't gladly accept normally.
സാധാരണഗതിയിൽ സന്തോഷത്തോടെ നാം കൈക്കൊള്ളാത്ത, സ്വീകരിക്കാത്തവരെ സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സിനായിട്ടാണ് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്.
People of different cultures.
വ്യത്യസ്തമായിരിക്കുന്ന സാംസ്കാരിക തലങ്ങളിലുള്ളവരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം.
ഇൻ അവർ ചർച്ച് ഇൻ ബാംഗ്ലൂർ,
ബാംഗ്ലൂരിലുള്ളതായിരിക്കുന്ന സഭയെ കുറിച്ച് പറഞ്ഞാൽ,
വി ഹാവ് തമിഴ്സ്,
അവിടെ തമിഴ് സഹോദരങ്ങളുണ്ട്,
തെലുഗു,
തെലുങ്ക് ദേശക്കാരുണ്ട്,
കന്നഡികാസ്,
കന്നഡക്കാരുണ്ട്,
മലയാളീസ്,
മലയാളികളുണ്ട്,
ആംഗ്ലോ ഇന്ത്യൻസ്,
ആംഗ്ലോ ഇന്ത്യൻകാരുണ്ട്,
ആൻഡ് പീപ്പിൾ ഫ്രം ഛത്തീസ്ഗഡ്,
ഛത്തീസ്ഗഡ് പോലുള്ളതായിരിക്കുന്ന വിദൂര ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, ഹിന്ദി സംസാരിക്കുന്ന സഹോദരങ്ങളുണ്ട്,
വി ഹാവ് പി എച്ച് ഡിസ് ആൻഡ് പ്രൊഫസേഴ്സ്,
ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതായിരിക്കുന്ന പി എച്ച് ഡി ഉള്ള കോളേജിലെ പ്രൊഫസർമാര് സഭയിലെ അംഗങ്ങളുണ്ട്.
ആൻഡ് വി ഹാവ് സം ഹു കാനോട്ട് ഈവൻ റീഡ് ആൻഡ് റൈറ്റ്.
ഒരുപക്ഷെ നിങ്ങൾ കേട്ടാൽ അത്ഭുതം തോന്നാം, വായിക്കാൻ പോലും കഴിയാത്ത, അത്ര അക്ഷരാഭ്യാസമില്ലാത്ത ചിലരും ബാംഗ്ലൂരിലെ സഭയിലെ അംഗങ്ങളാണ്. ബാംഗ്ലൂരിലെ സഭയിലെ കാര്യമാണ് പറയുന്നത്.
Who are breaking bread with us.
ഞങ്ങളോട് ഒരുമിച്ച് അപ്പം നുറുക്കുന്ന, കർത്താവിന്റെ സഭയുടെ ഭാഗമായിരിക്കുന്ന അങ്ങനെയുള്ളവരുണ്ട്.
And if you come there, you will not be able to find out who is the PhD and who is the illiterate.
നിങ്ങൾ അവിടെ വന്നാൽ, നിങ്ങൾ ആദ്യമായിട്ട് വന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല ആരാണ് PhD കാരൻ, ആരാണ് അക്ഷരാഭ്യാസമില്ലാത്തവൻ.
And we don't mingle just in the people of our own community.
ഞങ്ങളുടെ സ്വന്തം സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഭാഷ സംസാരിക്കുന്ന അങ്ങനെയുള്ളവരുമായി മാത്രമല്ല സഹോദരങ്ങൾ അന്യോന്യം ഇടപഴകുന്നത്. ഹൃദയവിശാലത നമുക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നിലയിലുള്ള ഒരവസ്ഥ.
Learn to mingle with those in the body of Christ who are different from you.
നിങ്ങളെ നിവർത്തിതരായി കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ ദൈവം ആക്കിയിരിക്കുന്നവരുമായി ഇടപഴകുവാൻ അവരെ ഉൾക്കൊള്ളുവാൻ നാം പഠിക്കേണ്ട ആവശ്യമുണ്ട്.
Let me illustrate what largeness of heart is and what rules are.
ഹൃദയവിശാലത എന്ന് പറയുന്നത് എന്താണ്, നിയമങ്ങൾ അനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കുവാനായി ഞാൻ ഒരു ദൃഷ്ടാന്തം പറയാം.
From the parable we just heard.
നാം ഇപ്പോൾ കേട്ടതായിരിക്കുന്ന പുത്ര പുത്രന്റെ ആ ഉപമ അത് നിങ്ങൾ ചിന്തിക്കുക.
The older brother can sit with the prodigal son one day with the younger brother.
മൂത്ത മകന് തന്റെ അനുജനുമായിട്ട് ഒരു ദിവസം ഇരിക്കുകയാണ്.
And say, don't you think we should be righteous in all things?
മൂത്ത മകൻ അനിയനോട് ചോദിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും നാം നീതിനിഷ്ഠരായി നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമല്ലേ, നിനക്ക് എന്ത് തോന്നുന്നു?
Isn't God a righteous God?
നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമല്ലേ?
You say, yes, I believe in righteousness.
അനിജൻ പറയും, അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഞാൻ നീതിയുള്ള ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നു.
Okay. The elder brother will say.
അതിനുശേഷം ആ മറുപടി കേട്ട് മൂത്ത സഹോദരൻ ഇങ്ങനെ പറയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
You've already got your half share of property, right?
നിനക്ക് വീട് വിട്ടുപോയ സമയത്ത് അപ്പന്റെ സ്വത്തിന്റെ പകുതി നിനക്ക് അന്ന് കിട്ടിയതല്ലേ?
So now, please remember, righteousness, this righteous God you believe in, righteousness demands all the rest is mine.
ആ നീതിയുള്ള ഒരു ദൈവത്തിൽ നീ വിശ്വസിക്കുന്നെന്ന് ഇപ്പം ഏറ്റുപറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ നീതിപൂർവ്വം കാര്യങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത്? നിന്റെ ഷെയർ നിനക്ക് കിട്ടി, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു, ബാക്കിയുള്ളതൊക്കെ ഇപ്പം എന്റേതാണ്.
I am not going to suffer because I kept it properly and you wasted yours.
ഞാൻ അത് തൂർത്തടിച്ച് കളയാതെ അപ്പന്റെ കൂടെ താമസിച്ചു അതെല്ലാം സംരക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നീ ഇപ്പം മടങ്ങി വന്നു, നിന്നെ പ്രതി ആ കാര്യത്തിൽ കുറവുള്ളവനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Largeness of heart is like this.
ഹൃദയവിശാലത ഉള്ളവനാണ് അവൻ എന്ന് വരികിൽ അവന് എങ്ങനെ പ്രതികരിക്കും?
He'll say, God has been so good to me.
അവൻ പറയും, ദൈവം എന്നോട് എത്രയും നല്ലവനായിരുന്നു.
I have far more than I need.
എന്റെ ആവശ്യത്തിൽ കവിഞ്ഞ് ദൈവം എനിക്ക് ധാരാളമായി നൽകിയിരിക്കുന്നു.
I want you to take half of everything.
ഇപ്പോൾ എനിക്കുള്ള എല്ലാറ്റിന്റെയും പകുതി എന്റെ അനുജനായ നീ നിനക്കുള്ളതായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
He may say, no, 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 you deserve it all. I wasted my half.
അനിയന് എന്നാല് അത്ഭുതത്തോട് പറയും, വേണ്ട ജ്യേഷ്ഠ സഹോദര, നീ മുഴുവൻ എടുത്തോളുക, കാരണം ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ പാഴാക്കിയവനാണ്.
That'll be a test for the older brother.
ആ മൂത്ത സഹോദരന് അത് ഒരു പരീക്ഷയായിരിക്കും അനുജന്റെ ഈ വാക്ക്.
He only wanted to act spiritual. He'd say, okay, if you insist, I'll keep the whole thing.
ഒരു ആത്മീയനാണെന്ന് അഭിനയിക്കാൻ മാത്രമാണ് അവൻ ആഗ്രഹിച്ചിരുന്നെന്ന് വരികില് അനുജന് ഇങ്ങനെ മറുപടി പറയുമ്പോൾ അവൻ പറയും, കുഞ്ഞെ, നീ നിർബന്ധിക്കുകയാണെ പിന്നെ എന്നാ ചെയ്യാനാ, മുഴുവൻ ഞാൻ
എടുത്തോളാം.
എന്നാൽ ആത്മീയനായിരിക്കുന്ന പിതാവിന്റെ ഹൃദയമുള്ള ഒരുവനാണെങ്കിൽ അവൻ പറയും, അങ്ങനെ പറയരുത് അനുജ, നിനക്ക് എന്റേതെല്ലാം നിന്റേതായിട്ട് തീരുന്ന പങ്കിടുന്ന ഒരു ആത്മാവാണ്
നമുക്ക്.
ദൈവം എന്നോട് എത്ര നന്മയുള്ളവനായിരിക്കുന്നു.
Which of you cannot say that?
നിങ്ങളിൽ ആർക്കാണ് അങ്ങനെ അല്ലാതെ പറയുവാൻ കഴിയുന്നത്?
Are you good to your wife and to your husband?
ദൈവം നിങ്ങളോട് ഇത്രയധികം നന്മ കാണിച്ചെന്ന് വരികിൽ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ നന്മയുള്ള ഒരു ഹൃദയത്തോടെയാണോ പ്രതികരിക്കുന്നത്? സഭയിലെ മറ്റൊരു സഹോദരനോട്, ഒരു ക്രിസ്തീയ സഹോദരനോട് നിങ്ങൾ അങ്ങനെയാണോ പ്രതികരിക്കുന്നത്?
Maybe they have messed up things like the younger brother.
ഈ ഉപമയിലെ ഇളയ അനുജനെ പോലെ ഒരുപക്ഷെങ്കില് അവരുടെ ജീവിതത്തിൽ അവരെല്ലാം നഷ്ടപ്പെടുത്തിയവരും കുഴച്ചവരുമായിരിക്കാം.
Did God treat you like you deserve to be treated when you messed up things?
നിങ്ങൾ ജീവിതത്തിൽ കാര്യങ്ങൾ പരാജയപ്പെട്ടപ്പോൾ കുഴച്ചപ്പോൾ ദൈവം നിങ്ങളെ അങ്ങനെയാണോ നിങ്ങളോട് പെരുമാറിയത്?
Shall I tell you what is one of the greatest evils found among believers?
വിശ്വാസികളുടെയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ തിന്മകളിൽ ഒന്ന് എന്താണെന്ന് ഞാൻ പറയാം.
One of the greatest evils.
ഏറ്റവും വലിയ തിന്മകളിൽ ഒന്ന് എന്താണ് എന്ന് ഞാൻ പറയാം.
They forget how they lived in their past life.
അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അവരെങ്ങനെയാണ് ജീവിച്ചത്, ഏത് അവസ്ഥയിൽ നിന്നാണ് ദൈവം അവരെ കൊണ്ടുവന്നത് എന്നുള്ളത് അവർ മറന്നുപോകുന്നവരാണ്.
In 2 Peter 1, Peter says,
പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
I want to paraphrase this verse.
ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലളിതമാക്കി പറയുവാൻ ആഗ്രഹിക്കുന്നു.
വേഴ്സ് 9.
പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 9-ാം വാക്യം.
When you forget how you were purified from your former sins, you become spiritually blind.
നിങ്ങളുടെ കഴിഞ്ഞ കാല പാപങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ എങ്ങനെയാണ് ശുദ്ധീകരിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുമ്പോൾ നിങ്ങൾ ആത്മീയമായി അന്ധരായി തീരുന്നു.
Till the end of Peter's life, he never forgot, I am a man who denied Jesus publicly 3 times.
പത്രോസിന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അവൻ ഒരിക്കലും ഈ കാര്യം മറന്നിരുന്നില്ല, എന്റെ നാഥനായ കർത്താവിനെ 3 പ്രാവശ്യം പരസ്യമായി തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഞാൻ.
If some of you have a problem with humility,
താഴ്മയുള്ളവരായിരിക്കുന്ന നിങ്ങൾ ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നുന്നെങ്കിൽ,
How do you know whether you are not humble?
നിങ്ങൾ താഴ്മയുള്ളവരല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും?
God doesn't give you grace. God gives his grace only to the humble.
ദൈവം നിങ്ങൾക്ക് തന്റെ കൃപ നൽകുന്നില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ താഴ്മയുള്ളവരല്ല. കാരണം ദൈവവചനം പറയുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം മടികൂടാതെ കൃപ നൽകുന്നവനാണ്.
How do you know you didn't get grace?
നിങ്ങൾക്ക് കൃപ ലഭിച്ചില്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്?
You don't get victory over sin because those who are under grace, sin will not have dominion over them.
പാപങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും, നിങ്ങൾ ജയമുള്ളവരായിരിക്കില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, കൃപയുടെ കീഴിലായിരിക്കുന്നവർ പാപത്തെ ജയിക്കുന്നവരായിരിക്കും.
You get angry.
നിങ്ങൾ കോപിഷ്ടരാകുന്നു.
You're afraid.
നിങ്ങൾ ഭയമുള്ളവരായിരിക്കും. നിങ്ങൾ ആകുല ചിന്തയുള്ളവരാണ്.
Forgive somebody.
ഒരാളിനോട് ക്ഷമിക്കാൻ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു.
Gossip against others behind their back.
മറ്റുള്ളവർ കേൾക്കാതെ അവരുടെ പിറകിൽ അവരുടെ കുറ്റം നിങ്ങൾ പറയുന്നു.
All these sins rule over you.
ഈ പാപങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ അടക്കി വാഴുകയാണ്.
They prove that you are not getting grace.
ഈ കാര്യങ്ങൾ തെളിയിക്കുന്ന എന്താണ്? നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നില്ല എന്നല്ലേ.
You got initial grace for forgiveness of sins and it stopped there.
പാപക്ഷമ നിങ്ങൾക്ക് ലഭിച്ച ആദ്യ നാളുകളിൽ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് സത്യമാണ്.
But you are stuck in the kindergarten class.
എന്നാൽ ദൈവത്തിന്റെ പാഠശാലയിലെ ആ ബാലപാഠങ്ങളിൽ നിങ്ങൾ അങ്ങ് പെട്ടുപോയി, മുൻപോട്ട് നിങ്ങൾക്ക് പഠിച്ച് വളരുവാൻ കഴിഞ്ഞിട്ടില്ല.
You are saved, you are still in the school, but 15 years you have been in the kindergarten class.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവമക്കളാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, നിങ്ങൾ സ്കൂളില് 15 വർഷം പിന്നിട്ടിട്ടും നിങ്ങൾ 1-ാം തരത്തിൽ തന്നെ തുടരുകയാണ്.
വൈ?
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പത്രോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മുൻകാല പാപങ്ങളെ ദൈവം ശുദ്ധീകരിച്ചതാണ് എന്നുള്ള ദൈവത്തിന്റെ കരുണ നിങ്ങൾ മറന്നു കളഞ്ഞവരാണ്.
ഐ ഡോണ്ട് ഹാവ് എനി ഗിൽറ്റ് about all the sins I committed in my life because my Lord says I will not remember them anymore.
കഴിഞ്ഞ കാല ജീവിതത്തിലെ എനിക്കുണ്ടായിട്ടുള്ള ഒരു പാപത്തെക്കുറിച്ചും ഞാൻ ഇന്ന് കുറ്റബോധത്തിലല്ല ജീവിക്കുന്നത്. കാരണം കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ സകല പാപങ്ങളെയും ക്ഷമിച്ചിരിക്കുന്നു, മറന്നിരിക്കുന്നു.
But I remember them.
എന്നാൽ കർത്താവ് ക്ഷമിച്ച പാപങ്ങളെക്കുറിച്ച് ഞാൻ കുറ്റബോധമില്ലാത്തവനായിരിക്കെ തന്നെ ആ പാപങ്ങളെക്കുറിച്ച് ഞാൻ മറന്നിട്ടില്ല.
I remind myself about how I lived in my past.
എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അറിയാതെ നടന്ന കാലത്ത് ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഞാൻ കൂടെ കൂടെ എന്നെ
ഓർപ്പിക്കാറുണ്ട്.
മറ്റുള്ളവരെ ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറിയിരുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കാറുണ്ട്. ഏതെങ്കിലും പാപത്തിൽ അകപ്പെടുമ്പോൾ, തെറ്റായിരിക്കുന്ന മനോഭാവം മറ്റുള്ളവരിൽ കാണുമ്പോൾ, അവരോട് കരുണയുള്ളവരായിരിക്കാൻ ഈ ഓർമ്മ എന്നെ സഹായിക്കുന്നു.
You know, Jesus told a parable in Matthew chapter 20.
മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു പറഞ്ഞതായിരിക്കുന്ന ഒരു ഉപമ നമുക്ക് ശ്രദ്ധിക്കാം.
Jesus is always telling parables about older brothers and younger brothers.
കർത്താവിന്റെ ഉപമകളിൽ ഒക്കെ ആവർത്തിച്ച് ഇന്ന് രാവിലെ കേട്ടതായിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്റെയും അനുജന്റെയും സന്ദേശം കർത്താവ് വ്യത്യസ്ത നിലയിൽ പറയുന്നു.
Have you read this parable about the older brother and the younger brother?
20-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഈ ഉപമ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മൂത്ത സഹോദരനെ കുറിച്ചും ഇളയ സഹോദരനെ കുറിച്ചും തന്നെയാണ് അവിടെയും പറയുന്നത്.
The older brother came at 6 o'clock in the morning to work in the vineyard and worked the whole 12 hours.
മൂത്ത മകൻ ആരാണെന്നറിയാമോ? ഈ ഉപമയിൽ രാവിലെ 6 മണി സമയമായപ്പോൾ മുതൽ യജമാനന്റെ തോട്ടത്തിൽ വേല ചെയ്യുവാനായി തുടങ്ങിയവൻ.
Matthew 20 verse 2.
20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
The younger brother came at verse 6 at 5 o'clock in the evening and worked only for 1 hour.
എന്നാൽ ഇളയ മകനാണെങ്കിൽ ആരാണെന്നറിയാമോ? വൈകുന്നേരം 5 മണി സമയത്ത് തോട്ടത്തിൽ വേല ചെയ്യുവാൻ വന്നവൻ അവൻ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ.
ആൻഡ് വെൻ ദ ടൈം കേം ടു പേ ദം ഓൾ,
ഇവർക്കെല്ലാം കൂലി കൊടുക്കുവാനുള്ള സമയം വന്നപ്പം
ദി ഓണർ ഹി കോൾഡ് ദിസ് യങ്ങർ ബ്രദർ ഫസ്റ്റ്.
ആ തോട്ടത്തിന്റെ ഉടമസ്ഥന് ഈ ഇളയ മകൻ എന്ന് ഞാൻ വിളിക്കുന്ന അഞ്ചുമണി സമയത്ത് ജോലി ചെയ്യാൻ വന്നവനെയാണ് ആദ്യം കൂലി കൊടുക്കാൻ വിളിക്കുന്നത്.
ആൻഡ് ഗേവ് ഹിം ദിസ് വൺ ഡിനേറിയസ്,
ഒരു ദിവസത്തെ കൂലി അവന് കൊടുത്തു. അതായിരുന്നു ആദ്യത്തെ ആളിനോട് പറഞ്ഞിരുന്നത്.
ആൻഡ് വെൻ ദ ഓൾഡർ ബ്രദർ കേം വേഴ്സ് 10,
ആറു മണി മുതലേ അധ്വാനിക്കുന്ന ഈ മൂത്ത സഹോദരന് അവന്റെ ഊഴം വന്നപ്പം
ഹി തോട്ട് ദിസ് ഈസ് വണ്ടർഫുൾ, ഇഫ് ഹി ഗോട്ട് വൺ വി ആർ ഗോണ ഗെറ്റ് 12 ഡിനേറി ടുഡേ.
അവൻ മനസ്സിൽ വിചാരിച്ചു ഒരു മണിക്കൂർ ജോലി ചെയ്തവന് അവന് 100 രൂപ കിട്ടിയെന്ന് വരികിൽ കുറഞ്ഞത് 1200 രൂപ എനിക്ക് കിട്ടും, കാരണം ഞാൻ 12 മണിക്കൂർ ജോലി
ചെയ്തവനാണ്.
ഒരുപക്ഷെ രാവിലെ എന്നോട് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് പണി ചെയ്യാൻ തുടങ്ങിയെങ്കിലും പകൽക്കാലത്ത് ചിലപ്പോഴേ യജമാനന് ശമ്പള സ്കെയിലൊക്കെ പുതുക്കി കാണും, എനിക്ക് നിശ്ചയമായും
1200 രൂപ.
എന്നാല് ആ മൂത്ത മകനായി ഞാൻ പറയുന്ന ഈ ആദ്യത്തെ ആള് അവന്റെ കൂലി വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവന് 100 രൂപ കിട്ടുന്നുള്ളു.
And they are really upset.
Angane ullavarokke tigachum aswasthararai theeruvaanu.
He would not have been upset if he had not known how much the younger brother got.
Ee anjumanikku jole cheyan vanna ilaya velakaran undallo avane kittu ethra nu arinjillarunna kulappillarunnu.
But when he saw that the master was good to somebody else who he felt didn't deserve that goodness,
arhikkathavanengilum yajamanana karuna thoni ഒരു ദിവസത്തെ കൂലി കൊടുത്ത ഒരുവനെ കുറിച്ചുള്ള അറിവാണ് ഈ മൂത്ത സഹോദരനെ അസ്വസ്ഥനാക്കുന്നത്. അതാണ് അവന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നത്. നിങ്ങളോട് ഞാൻ
ചോദിക്കട്ടെ,
നിങ്ങളുടെ സഭ കൂട്ടായ്മ വിട്ടുപോയ ഒരാളിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ടോ?
യു ആർ എൻ എൽഡർ ബ്രദർ.
അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ മൂത്ത സഹോദരൻ തന്നെയാണ്.
Can you rejoice? Praise the Lord. God is blessing. He left our church and went away. We thought he was a rebel and all, but God has blessed them. Oh, I'm delighted. Praise the Lord. God
bless. Praise the Lord. എന്റെ സഭ വിട്ടുപോയതായിരിക്കുന്ന ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ച അവന് മത്സരിയാണെന്നൊക്കെ, എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാനുള്ള ഹൃദയം നമ്മളിൽ എത്ര പേർക്കുണ്ട്?
Then you have a large heart.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂത്ത സഹോദരനെ പോലെയല്ല, പിതാവിനെ പോലെ ഹൃദയവിശാലതയുള്ളവനാണ്.
You know, it's very difficult for us to have that large heart.
അങ്ങനെയുള്ള ഒരു ഹൃദയവിശാലത നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
If we did not know that God is blessing them, no problem.
ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നാം അറിഞ്ഞില്ലെന്ന് വരെ പ്രശ്നമൊന്നുമില്ല.
But God will make you know it.
എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ അനുഗ്രഹിക്കപ്പെടുന്നു, അവൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് ദൈവം എങ്ങനെയെങ്കിലും നിന്നെ അറിയിച്ചിരിക്കും.
Somebody who cheated you of your property, God seems to be blessing him.
നിന്നെ വസ്തു സംബന്ധമായ വിഷയത്തിൽ ചതിച്ച ഒരുവൻ കുറെ നാൾ കഴിഞ്ഞ് അവനെ കുറിച്ച് നീ അന്വേഷിക്കുമ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു.
Praise the Lord.
ദൈവത്തിന് നന്ദി പറയുവാൻ അപ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ അത്
പ്രതീക്ഷയാണ്. In 49 years of being a believer, I have learned one thing.
കഴിഞ്ഞ 49 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം ഞാൻ പറയാം.
God's ways are not my ways.
ദൈവത്തിന്റെ വഴികൾ എന്റെ വഴികളല്ല.
He is much more large-hearted than me.
എന്നെക്കാളും എത്രയോ മടങ്ങ് ഹൃദയവിശാലതയുള്ളവനാണ് എന്റെ ദൈവം.
He wants me to be like him.
എന്നെയും കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതുപോലെ ആയിത്തീരണമെന്നാണ്.
Complaint of this older brother was this.
ആ മൂത്ത സഹോദരന്റെ അല്ലെങ്കിൽ ആദ്യം ജോലിക്ക് ഇറങ്ങിയവന്റെ പരാതി ഇതായിരുന്നു.
പന്ത്രണ്ടാം
വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ.
The point is, how can you make these people equal to us?
അവൻ പറയുന്നത് പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് ഈ അഞ്ചുമണിക്ക് വന്നവനെ നീ സമനാക്കിയല്ലോ.
ഇക്വാളിറ്റി ഈസ് വാട്ട് ബാദേഴ്സ് അസ്.
ആ തുല്യത അതാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം.
ഐ ഹാവ് സീൻ ദിസ് ഇൻ സം ഓഫ് ഔർ ചർച്ച്.
ഞങ്ങളുടെ ചില സഭകളിൽ ഈ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
വെൻ ഐ തിങ്ക് ദേർ ഈസ് ആൻ അനോയിന്റിംഗ് അപ്പോൺ എ യങ്ങർ ബ്രദർ,
ഒരു ചെറുപ്പക്കാരനായ സഹോദരന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട് എന്ന് ഞാൻ കാണുമ്പോൾ,
ഐ സേ ഓക്കേ, ഇൻ ബാംഗ്ലൂർ ഐ സേ ഓക്കേ, യു ബെറ്റർ ഗെറ്റ് അപ്പ് ആൻഡ് ഷെയർ ദ വേർഡ്.
ഞാൻ അങ്ങനെ ഒരു സഹോദരനോട് പറയുകയാണ്, ബാംഗ്ലൂരിലെ മീറ്റിംഗ് ഉദാഹരണത്തിന് നീ ദൈവവചനം എഴുന്നേറ്റ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ,
some of the people who are older than him can get a bit disturbed.
അവനേക്കാളും കുറച്ചുകൂടെ സഭയിലെ സീനിയോറിറ്റിയും പ്രായവും ഒക്കെ ഉള്ളവർക്ക് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകുക സാധ്യമാണ്.
And they hope that he will speak badly.
അവന്റെ അവരുടെ മനസ്സിന്റെ പ്രതീക്ഷ എന്നാണെന്നറിയാമോ? ഈ കൊച്ചു സഹോദരനോട് ഇപ്പം ബ്രദർ ജാക്കി സംസാരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അവൻ അവന്റെ ഈ സമയം കുഴച്ചു
കളയണം.
അങ്ങനെ സംഭവിക്കുന്നില്ല. അവൻ വളരെ ആവശ്യകതയോടെ സംസാരിക്കുന്നു, നന്നായിട്ട് അവൻ
സംസാരിക്കുന്നു.
ഇങ്ങനെ ഈ മനോഭാവമുള്ളവരെ മനസ്സിലാകെ അസ്വസ്ഥരാകെയാണ്. അത് കയീന്റെ ആത്മാവാണ് എന്ന് നാം തിരിച്ചറിയണം.
How can God send a fire on my younger brother?
എന്റെ ഇളയ സഹോദരന്റെ യാഗത്തിൽ ദൈവം അംഗീകരിച്ചു എന്നുള്ളതിന്റെ അടയാളമായി തീ അയക്കുവാൻ എങ്ങനെ ഇടയായി?
Elder brother, younger brother story starts from the children of Adam in Genesis 4.
ഈ മൂത്ത മകന്റെയും ഇളയ മകന്റെയും കഥ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ആദിയിൽ തുടങ്ങിയതാണ്, ആദാമിന്റെ മക്കളിൽ തുടങ്ങിയതാണ്.
And throughout history it's gone on.
ചരിത്രത്തിൽ ഉടനീളം ഈ ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
In every church you find them, elder brothers and younger brothers.
എല്ലാ സഭകളിലും നിങ്ങൾക്ക് ഒട്ടൊഴിയാതെ കാണാൻ കഴിയും മൂത്ത സഹോദരന്മാരെ, കുറച്ചു പേര് ഇളയ സഹോദരന്മാർ.
Thank God, now and then you see some fathers who got the spirit of God.
എന്നാൽ ഇതിന്റെ നടുവിൽ ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു വിഷയമുണ്ട്. അവിടെവിടായി വളരെ ചുരുക്കമാണെങ്കിലും പിതാവിന്റെ ഹൃദയമുള്ള ചിലരെയും ദൈവം എഴുന്നേൽപ്പിക്കുന്നു.
Who say you can have everything.
നിനക്ക് നീ എല്ലാം നഷ്ടപ്പെടുത്തിയവനായിരിക്കാം, പക്ഷെ നിനക്ക് സുഖമായി കഴിയുവാനുള്ളതൊക്കെ എന്റെ പക്കൽ നിന്ന് എടുക്കാം എന്ന് പറയുന്ന മനസ്സുള്ളവർ.
I think that father in that story of the, in the parable was a very discerning man.
ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് പറഞ്ഞ ആ മുടിയമ്പുത്രന്റെ ഉപമയിലെ പിതാവ് വളരെ വിവേചനമുള്ള ഒരു പിതാവായിരുന്നു.
He had a ring on his finger, a symbol of the family authority for many years.
അവന്റെ കയ്യിലെ മോതിരം ഊരി മകന് കൊടുത്തല്ലോ, കുടുംബത്തിലുള്ളതായിരിക്കുന്ന അധികാരം, ആ അധികാരം സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു ആ മോതിരം.
He never gave it to his elder son.
തന്റെ മൂത്ത മകൻ ഇത്രയും വർഷം വീട്ടിൽ തന്നെ സേവിച്ച മൂത്ത മകൻ ഒരു ദിവസം പോലും അത് ഊരി കൊടുത്തില്ല. എന്തുകൊണ്ട്?
He discerned there's something wrong in the spirit of my son.
ആ മൂത്ത മകനെ അവൻ സ്നേഹിച്ചിരുന്നുള്ള സത്യമാണ്, പക്ഷേ അവന്റെ ആത്മാവില് എന്തോ ഒരു തകരാറ് പിശകുണ്ടെന്നുള്ളത് തിരിച്ചറിയുവാൻ ഈ പിതാവിന്
ബുദ്ധിമുട്ടില്ല.
ഇളയ മകൻ മടങ്ങി വന്നപ്പോഴാണ് മൂത്ത മകന്റെ തനിനിറം വെളിപ്പെട്ടതെങ്കിലും വിവേചനമുള്ള പിതാവിന് നാളുകൾക്ക് മുൻപേ അറിയാമായിരുന്നു തന്റെ മൂത്ത മകന്റെ ആത്മാവ് ശരിയല്ല.
A godly person can discern other people long before they cause rebellion.
ആത്മീയ ദർശനമുള്ളതായിരിക്കുന്ന സഹോദരങ്ങൾക്ക് മറ്റൊരു വ്യക്തി മത്സരമോ പ്രശ്നമോ സഭയിൽ ഉണ്ടാക്കുന്നതിന് നാളുകൾക്ക് മുൻപേ അവരുടെ ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയും.
I'm not a very mature person, but even I have been able to discern certain things sometimes.
ഞാൻ പക്വതയിൽ തികഞ്ഞ ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും അഭിമാനിക്കുന്നില്ല, പക്ഷേ ചില സമയത്ത് എനിക്കും ചിലരുടെ ആത്മാവിനെ അവര് മത്സരികളായി വെളിപ്പെടുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു.
So the father never gave that ring to his older son.
അതുകൊണ്ട് തന്നെ പിതാവ് ആ തന്റെ അധികാര ചിഹ്നമായിരിക്കുന്ന മോതിരം മൂത്ത മകൻ അതിനു മുൻപ് കൊടുത്തില്ല.
How quickly he gives it to this younger boy.
എന്നാൽ ഇളയ മകൻ വീട്ടിൽ മടങ്ങി വന്ന അതേ ദിവസം തന്നെ അവൻ എത്ര തിടുക്കത്തിലാണ് ഇളയ മകന് ആ മോതിരം കൈമാറുന്നത്.
God can discern a person's attitude even on the day he is converted.
ഒരു വ്യക്തിയുടെ ആത്മാവ് ഏത് നിലയിലുള്ളതാണെന്ന് അവനോ അവളോ രക്ഷിക്കപ്പെടുന്ന ദിവസം തന്നെ ദൈവത്തിന് തിരിച്ചറിയാൻ കഴിയും.
God gives authority to some people who we think, hey, how can God give authority to that fellow? He was converted.
നമ്മുടെ ദൃഷ്ടിയിലെ കഴിഞ്ഞ വർഷം വീണ്ടും പ്രാപിച്ച ഒരു വ്യക്തിക്ക് ആത്മീയമായിരിക്കുന്ന ശുശ്രൂഷയോ അധികാരമോ കൊടുക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല, പക്ഷെ ദൈവം ആ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് എത്രയും പ്രാരംഭത്തിൽ തന്നെ ആ ആത്മീയ അധികാരത്തിലേക്ക് അവനെ അവളെ നടത്തിയെന്ന് വരാം.
What you must long for is that God will give you that ring of authority on your finger.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കേണ്ട കാര്യം ദൈവം തന്നെ അവിടുത്തെ ആത്മീയ അധികാരത്തിന്റെ ചിഹ്നമായിരിക്കുന്ന മോതിരം നമുക്ക് നൽകണം. അതാണ്
He will give it to you if your heart is large towards other people.
മറ്റുള്ളവരോട് നിങ്ങൾ ഹൃദയവിശാലതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ അധികാരത്തിന്റെ മോതിരം നൽകുവാൻ കർത്താവിന് ഒരു മടിയും ഉണ്ടാകുകയില്ല.
Abraham also had a younger brother.
അബ്രഹാമിന്റെ കഥ നാം പഠിക്കുമ്പോഴും ചരിത്രം പഠിക്കുമ്പോഴും നമുക്കറിയാം അവന് ഒരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു.
His name was Lot.
അത് അവന്റെ മകന്റെ സ്ഥാനത്തായിരുന്നെങ്കിലും അവനെ സഹോദരനായി അബ്രഹാം കരുതിയിരുന്നു.
ഇൻഫാക്ട് ഹി കോൾസ് ഹിം വി ആർ യുവർ ബ്രദേഴ്സ് ഹി സേസ് ടു ലോട്ട്.
ആ അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക നിർണായക സന്ദർഭത്തിൽ അബ്രഹാം ലോത്തിനെ വിളിക്കുന്നത് നാം സഹോദരന്മാരല്ലോ എന്നാണ്.
ലോട്ട് വാസ് ലൈക്ക് ദി പ്രോഡിഗൽ സൺ.
ലോത്തിന്റെ മനോഭാവവും അവന്റെ തിരഞ്ഞെടുപ്പുകളും ഒക്കെ മുടിയനായ പുത്രന്റെ തിരഞ്ഞെടുപ്പിനോട് സാമ്യമുള്ളതായിരുന്നു.
സീ അബ്രഹാംസ് ലാർജ്നെസ് ഓഫ് ഹാർട്ട് ടു ഹിം ഇൻ ജനസിസ് ചാപ്റ്റർ 13.
ഉൽപ്പത്തി പുസ്തകം 13 അധ്യായത്തിൽ അബ്രഹാമിന് തന്റെ ഇളയ സഹോദരനുള്ള അവനോടുള്ള ഹൃദയ വിശാലത ശ്രദ്ധിക്കുക.
ദിസ് ഈസ് വാട്ട് ഫെയ്ത്ത് ഡിഡ് ഫോർ അബ്രഹാം ആൻഡ് ദിസ് ഈസ് വാട്ട് ഫെയ്ത്ത് കാൻ ഡു ഫോർ us.
അബ്രഹാമിന്റെ വിശ്വാസം അവനെ കൊണ്ടെത്തിച്ചത് ഇത്തരം വിശാലത ഹൃദയത്തിലായിരുന്നു. വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്കും ഈ മനോഭാവത്തിൽ എത്തുവാൻ കഴിയും.
God had no business to come with Abraham. God had told Abraham, you must leave all your relatives and come to Canaan.
ദൈവം അബ്രഹാമിനോടാണ് കൽപ്പിച്ചത്, നീ നിന്റെ ബന്ധുക്കളെ ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ലോത്തിന് അങ്ങനെ ഒരു വിളിയില്ല, ഒരു നിയോഗമില്ല, അവൻ അബ്രഹാമിന്റെ കൂടെ പുറപ്പെടേണ്ട കാര്യവുമില്ല.
He just hung around with his uncle and as a result he became fantastically blessed by God and became rich.
എന്നാൽ ലോത്ത് ചെയ്തത് എന്താണ്? അബ്രഹാമിനോട് അവന് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. അബ്രഹാം പുറപ്പെട്ടു, ദൈവശബ്ദം കേട്ടില്ലെങ്കിലും അബ്രഹാമിനോടൊപ്പം നിന്നതുകൊണ്ട് ദൈവം ധാരാളമായി ലോത്തിനെയും അനുഗ്രഹിച്ചു.
You really be blessed if you hang around with a man of God.
അതേ നിലയിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയോട് നീ ആത്മീകമായി കൂട്ടായ്മയിൽ ചേർന്ന് നിന്നാൽ നീയും അനുഗ്രഹിക്കപ്പെടും.
Materially then, spiritually today.
അന്നത്തെ കാലത്ത് പഴയ ഉടമ്പടിയുടെ കീഴില് ഭൌതികമായ നന്മകളായിരുന്നു ലോത്തിന് കിട്ടിയത്. എന്നാൽ ഇന്ന് ആത്മീകമായി നീ അനുഗ്രഹിക്കപ്പെടുവാനുള്ള മാർഗം അതാണ്.
And materially all that you need.
ഭൌതികമായ നിലയിൽ ദൈവം ഒട്ടും അനുഗ്രഹിക്കയില്ലേ? നിശ്ചയമായും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ ദൈവം
നിറവേറ്റും.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇതാണ് എന്ന് നാം അറിയണം.
It says in Genesis 13 that when all that property became so great, the servants of Abraham and Lot fought with each other.
അബ്രഹാമിന്റെയും ലോത്തിന്റെയും സമ്പത്ത് വളരെ വർദ്ധിച്ചപ്പോൾ 13 അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത് ഇവരുടെ ദാസന്മാർ തമ്മില് ചണ്ടയിടാൻ തുടങ്ങി.
Verse 7 of chapter 13.
13 അധ്യായത്തിന്റെ 7 ആം വാക്യത്തിലാണ് നാം അത് കാണുന്നത്.
And look what Abraham says to Lot.
ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായപ്പോൾ അബ്രഹാം ലോത്തിനോട് പറയുന്ന വാക്കുകൾ
ശ്രദ്ധിക്കുക.
അബ്രഹാം വാസ്തവത്തിൽ നമ്മുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്?
Listen, Lot, God never called you here.
ലോത്തിനോട് അബ്രഹാം ഇങ്ങനെ പറഞ്ഞേനേമെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ലോത്തെ, ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണേ, ദൈവം നിന്നെ എന്റെ കൂടെ വരാൻ വിളിച്ചോ?
You should go back to Mesopotamia, Ur of the Chaldees, and live there.
നീ കൽദയരുടെ പട്ടണമായ ഊരിലെ മെസപ്പൊത്താമ്യയിലെ നമ്മുടെ പൂർവികന്മാരുടെ ദേശത്തേക്ക് മടങ്ങി പോകുക, അതാണ് നല്ലത്.
This is what God has given me, it's not for you.
ദൈവം എന്നെ വിളിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഇത് നിനക്കുള്ളതല്ല, എനിക്കാണ്
ഞാൻ.
അതുകൊണ്ട് നീ ആരും വിളിക്കാതെ എന്റെ പുറകെ പറ്റിക്കൂടി ഇവിടെ വന്ന് ഇത്രയും സമ്പത്തൊക്കെ കിട്ടി, പക്ഷേ നീ ഇപ്പൊ എനിക്ക് പ്രശ്നം തലവേദനയുമായി തീരുകയാണ്. എന്നാൽ അബ്രഹാം അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്.
He didn't not say, also say, listen, I'm your uncle, you're a young fellow.
അബ്രഹാം ഇങ്ങനെയും പറഞ്ഞില്ല, നീ എന്റെ മകന്റെ സ്ഥാനത്ത, ഞാൻ നിന്റെ അങ്കിളാണ്, അമ്മാവനാണ് എന്നും പറഞ്ഞില്ല.
He said in verse 8, we are brothers.
എട്ടാം വാക്യത്തിലെ അബ്രഹാമിന്റെ വാക്കുകൾ നാം വായിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞത് നാം സഹോദരന്മാരല്ലോ.
What a thing for a 80-year-old man to look at a 30-year-old man and say, you're my brother.
80 വയസ്സുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി, 30 വയസ്സുകാരനായിരിക്കുന്ന മകന്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തിയെ നോക്കിയിട്ട് നാം സഹോദരന്മാരല്ലോ എന്ന് പറയുന്നത് ഒരു കൊച്ചുകാര്യമാണ്.
A man like Abraham living so close to God, he can hear God just like anybody else. Talking to somebody who's never heard God, you're my brother.
ദൈവമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ജീവിക്കുകയും ദൈവം സംസാരിക്കുന്ന നേരിട്ട് കേൾക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ പോലും ദൈവശബ്ദം നേരിട്ട് കേട്ടിട്ടില്ലാത്ത ലോത്തിനോട് നാം തമ്മിൽ സഹോദരന്മാരല്ലോ എന്ന് പറയുന്നതിന്റെ ഹൃദയ വിശാലത നിങ്ങൾ ചിന്തിക്കണം.
You know, when I, once upon a time, many years ago,
വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു.
When I met somebody in another denomination, I didn't know whether he was a compromiser or what.
മറ്റൊരു സഭാ വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടിയത് ഓർക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു ആത്മാർത്ഥതയുള്ള ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു.
And I was doubtful. Can I call him brother?
ആ സമയത്ത് എന്റെ മനസ്സിൽ പൊന്തി വന്ന ഒരു സംശയം ഇതായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ചുള്ള എന്റെ ചിന്ത, അവൻ ഒരു പക്ഷെങ്കില് ഒരു പകുതി മനസ്സുള്ള ക്രിസ്ത്യാനി ആയിരിക്കും, അവനെ സഹോദര എന്നെനിക്ക് വിളിക്കാമോ?
And the Lord gave me a revelation then I've never forgotten.
പ്രതിസന്ധിയിലെ കർത്താവ് എനിക്ക് തന്ന ഒരു വെളിപ്പാട് ഞാൻ അതിനുശേഷം ഒരിക്കലും
മറന്നിട്ടില്ല.
എബ്രായ ലേഖനത്തിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നെ ഓർപ്പിച്ചത്.
ജീസസ് ഈസ് നോട്ട് അഷേംഡ് ടു കോൾ മീ എ ബ്രദർ.
എബ്രായ ലേഖനത്തിൽ നാം എന്താണ് വായിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രൻ അവൻ നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല.
The difference between Jesus and me is millions of miles.
യേശു ഞാനുമായിട്ടുള്ള അന്തരം ലക്ഷക്കണക്കിന് മൈലാണ്.
Difference between me and him, even if there is a difference maybe about an inch or so.
എനിക്കിപ്പോ സംശയം, എന്ത് വിളിക്കണമെന്ന് സംശയം തോന്നുന്ന ഈ സ്നേഹിതനും ഞാനുമായിട്ടുള്ള വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ചില ഇഞ്ചുകളുടെ വ്യത്യാസമേ ഉള്ളൂ.
Lord is not ashamed to call me a brother, and I'm having a struggle to find out whether to call this person a brother.
വിശുദ്ധിയുടെ ഉന്നതികൾ വസിക്കുന്ന എന്റെ കർത്താവിനെ എന്നെ സഹോദരൻ എന്ന് വിളിക്കാൻ ഒരു മടിയുമില്ല. എനിക്ക് ഈ വ്യക്തിയെ സഹോദരൻ എന്ന് വിളിക്കാൻ സംശയമാണ്.
It's a wonderful thing when God gives us light on our Phariseeism and our self-righteousness.
നമ്മുടെ സ്വയം നീതിയും പരിശുദ്ധതയും കുറിച്ച് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിച്ചം നൽകുക എന്ന് പറയുന്നത് നാം വിലമതിക്കേണ്ട കാര്യമാണ്.
When you get such a revelation,
അങ്ങനെയുള്ള ഒരു വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ,
Do what I did.
ഞാൻ ചെയ്ത കാര്യം തന്നെ നിങ്ങൾ.
You know what I did?
ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ?
I did what Peter did.
പത്രോസ് ചെയ്ത കാര്യമാണ് ഞാൻ.
He went and wept bitterly.
പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് അവൻ വെറുതെ ഇരുന്നില്ല, അവൻ പുറത്തുപോയി അതി ദുഃഖത്തോടെ കരഞ്ഞു.
Have you ever wept bitterly when you have seen the self-righteous, stinking self-righteousness in your heart?
ദുർഗന്ധം വമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സ്വയനീതിയുടെ സ്വാർത്ഥതയുടെ ആത്മാവ് ദൈവം നിങ്ങളെ കാണിച്ചപ്പോൾ പത്രോസ് കരഞ്ഞ പോലെ എപ്പോഴെങ്കിലും നിങ്ങൾ അതി ദുഃഖത്തോടെ
കരഞ്ഞിട്ടുണ്ട്? എബ്രഹാം
പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
നോട്ട് ഓൺലി Divide the property in half and take what you like.
നമുക്ക് ഒരുമിച്ചുള്ളതായിരിക്കുന്ന ഈ വലിയ സമ്പത്തുണ്ടല്ലോ, അത് നേരെ പകുതിയായി വിഭാഗിക്കണം എന്ന് പറഞ്ഞു അവൻ നിർത്തിയില്ല.
A person who deserves nothing.
യാതൊന്നും അർഹിക്കാത്ത ആ അനുജനോട്, ഇളയ സഹോദരനോട് അബ്രഹാം പറയുകയാണ്.
He says, you take whichever you like. I will take what's left over. If you take 90%, I'll take 10%. That's enough.
നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളതെല്ലാം നീ തിരഞ്ഞെടുത്തുകൊള്ളുക. 90% നീ എടുത്താലും കുഴപ്പമില്ല, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ 10% അതെനിക്ക് മതി എന്ന് പറയുന്ന ഒരു
ദാറ്റ് ഈസ് ലാർജ്നെസ് ഓഫ് ഹാർട്ട് ടു എ യങ് ബ്രദർ ഹു ഡിസേർവ്സ് നത്തിങ്.
യാതൊന്നും ജീവിതത്തിൽ അർഹിക്കാത്ത ഒരു ഇളയ സഹോദരനോട് ദൈവത്തിന്റെ ഹൃദയവിശാലത കാണിക്കുന്നതാണ് അബ്രഹാമിന്റെ വാക്കുകൾ.
And Lot grabbed. He said, this is great. My stupid uncle has given me the first opportunity. Let me take the opportunity now.
Lotinte manobhavam sradhikkuka. Mandanaya ende ammavane. Enikku theranjedukkan avasaram thannirikkayanu. Neerottamulla nalla desham muluvan njan theranjedukkum. Adana Lotinte manobhavam.
Lot was a shrewd businessman.
Lot വെറും മണ്ടനൊന്നും ആയിരുന്നില്ല, ബുദ്ധികൂർമ്മതയുള്ളതായിരിക്കുന്ന കച്ചവട മനസ്ഥിതിയുള്ള ഒരു ഇളയ അനുജനായിരുന്നു.
Abraham was not a shrewd businessman.
എന്നാൽ അബ്രഹാം ആ നിലയിൽ വളരെ തന്ത്രശാലിയായിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല.
Men of God are not shrewd businessmen.
ദൈവഭക്തന്മാരായിരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരിക്കലും കണക്കുകൾ കൂട്ടി ലാഭേച്ഛയിൽ അവരെ ഒന്നും ചെയ്യുകയില്ല.
They have large hearts.
അവർക്ക് കർത്താവ് ഹൃദയ വിശാലത നൽകിയിട്ടുണ്ട്.
ജീസസ് വാസ് ഓൾസോ എ ബിസിനസ്മാൻ ആൻഡ് എ കാർപെന്റർ ഇൻ നസറെത്ത്.
യേശുവും തൊഴിലുകൊണ്ട് ആദ്യത്തെ 30 നസറേത്തിൽ ഒരു തച്ചനായിരുന്നു.
ഡിഡ് ഹി മേക്ക് എ ലോട്ട് ഓഫ് മണി?
എന്നാൽ തന്റെ തൊഴിലുകൊണ്ട് തന്റെ കാർപെന്ററി മരപ്പണി കൊണ്ട് യേശു സമ്പന്നനായോ?
ഡിഡ് ഹി മേക്ക് സം സ്റ്റൂൾ ഓർ ചെയർ ഫോർ സം പൂർ വിഡോ?
ദരിദ്രയായ ഏതെങ്കിലും ഒരു വിധവയ്ക്ക് വേണ്ടി ഒരു സ്റ്റൂളോ ഒരു ബെഞ്ചോ ഉണ്ടാക്കുവാന് യേശു എന്ന് പറയുന്ന തച്ചനെ അവൾ
സമീപിച്ചു.
അവന് പണി പൂർത്തിയാക്കി ഈ ബെഞ്ച് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പം യേശുവേ, എന്താണ് ഇതിന്റെ വില, പണിക്കൂലി എത്ര എന്ന് ചോദിച്ചാൽ യേശു ഇങ്ങനെ പറയുമായിരുന്ന എന്റെ ചിന്ത. അവളുടെ ദരിദ്രാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ യേശു തന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം വാങ്ങിക്കാതെ ഇത് നിനക്കുള്ള ദാനമാണെന്ന് പറയുവാൻ എന്റെ പിതാവ് എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ടുണ്ട്, ഇത് നിനക്ക് സൗജന്യമായി നൽകുവാൻ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്ന യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു മനോഭാവം മിടുക്കന്മാരായ ബിസിനസ്സുകാരുടെ മനോഭാവമാണോ?
Word will get around and all the widows will line up at your shop to buy stools from you.
നിങ്ങൾ വളരെ ബുദ്ധിപൂർവമുള്ളവരാണെങ്കിൽ ചിന്തിക്കും, ഈ വിധവ തീർച്ചയായും ഞാൻ കാണിച്ച നല്ല മനോഭാവം മറ്റവരോടൊക്കെ പറയും, പട്ടണത്തിലും ഗ്രാമത്തിലുള്ള വിധവമാരെല്ലാം സൗജന്യമായ ബെഞ്ച് വിതരണത്തിന് എന്റെ പണിശാലയുടെ മുമ്പിൽ അണിനിരക്കും.
Can such a man become the richest carpenter in Nazareth?
അങ്ങനെയുള്ള ഒരു പണിക്കാരനെ തച്ചന് നസരത്തിലെ ഏറ്റവും സമ്പന്നനായിരിക്കുന്ന തച്ചനാകുവാൻ കഴിയുമോ?
You know what it says about Jesus in Acts 10:38?
അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
Those are words when I say, Lord, I hope they'll be written on my tombstone when I die.
ഈ വചനങ്ങൾ ഓർക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉയർന്നു വരാറുണ്ട്, എന്റെ ദൈവമേ, ഞാൻ മരിച്ച് എന്നെ അടക്കി കഴിഞ്ഞാൽ എന്റെ ശവകൂടീരത്തിൽ ഈ വാക്കുകൾ ഒന്ന് എഴുതി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ.
He went about doing good and delivering people who were oppressed by the devil.
നസ്രനായ യേശുവിനെ അവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു.
I said, Lord, let me spend my life doing that.
എന്റെയും പ്രാർത്ഥന കർത്താവേ, അവിടുന്ന് ചെയ്ത ഈ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരെ സൗഖ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി വിരൽ ചൂണ്ടി ചോദിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ നാം ഒക്കെ ഒരു ശവക്കല്ലറിൽ വിശ്രമിക്കണം, നിങ്ങളുടെ ശവകൂടീരത്തിൽ എന്ത് എഴുതി വെക്കാനാണ് നിങ്ങൾ
ആഗ്രഹിക്കുന്നത്?
അവൻ ഏതൊക്കെ സഭയിൽ പോയോ അവിടെയൊക്കെ തലവേദനയായിരുന്നു എന്നുള്ള വചനമായിരിക്കുമോ നിന്റെ
ശവകൂടീരത്തിൽ?
അവൻ വളരെ ബുദ്ധിപൂർവതയുള്ളവനും പണത്തെക്കുറിച്ച് വീണ്ടും വിചാരമുള്ളവനായിരുന്നു. അവൻ പോയിടത്തൊക്കെ അവൻ സമ്പത്ത് വാരിക്കൂട്ടി, അതാണോ നിന്നെ കുറിച്ച്
എഴുതാൻ?
അവൻ ജീവിച്ചിരുന്ന കാലമൊക്കെ ആ സഹോദരി അവളുടെ ഭർത്താവിന് ജീവിതം ദുസ്സഹമാക്കി. ഇതാണോ സഹോദരി നീ മരിച്ചാൽ നിന്റെ ശവകൂടീരത്തിൽ എഴുതുന്നത്?
What will be the description of your life in one sentence when you die?
മരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആകമാനമുള്ള ജീവിതത്തിന്റെ ഒറ്റ വാചകത്തിലുള്ള സാക്ഷ്യം എന്തായിരിക്കും? ചിന്തിക്കുന്നത് നല്ലത്.
You don't have to preach sermons like me.
എന്നെ പോലെ നിങ്ങൾ പ്രസംഗം ചെയ്യുവാനൊന്നും കഴിവുള്ളവരാകണമെന്നില്ല.
Will it be written he went about doing good?
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശവക്കല്ലറിയിൽ ഇങ്ങനെ എഴുതപ്പെടുവാൻ കഴിയുമോ? അവൻ അവൾ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു.
That's what Abraham did.
അബ്രഹാം ജീവിച്ചത് അങ്ങനെയാണ്.
He told Lot, he had a good heart.
അവന് നല്ലൊരു ഹൃദയമുണ്ടായിരുന്നു, നന്മ നിറഞ്ഞ ഹൃദയമുണ്ടായിരുന്നു. ലോത്തിനോട് അവൻ പറഞ്ഞത് അതാണ്.
If you go to the right, I'll go to the left. If you go to the left, I'll go to the right.
വലത്തോട്ട് പോയാൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ ഇടത്തോട്ട് പോകാൻ തിരഞ്ഞെടുത്താൽ വലത്തോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്.
As soon as Lot was separated from him,
ningala bhagam sathichal ariyam Lot Abrahamine pirinja udan thanne
Lot just went off in the distance and you couldn't see him.
Lot Abrahamil ninnum nalla sthalam okke thirinjedutha nokkan kannattatha doorath etti kazhinjappom
immediately God appeared to Abraham.
Abrahamine aa samayathu thanne deivam pratyakshanayi.
Genesis 13:14.
ഉൽപ്പത്തി പുസ്തകം 13:14 നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. ലോത്ത് അബ്രഹാമിനെ
വിട്ടുപിരിഞ്ഞു.
ആ 14-ാം വാക്യം ഞാൻ ഈ നിലയിൽ പരാവർത്തനം ചെയ്ത് പറയട്ടെ.
Lord said to Abraham,
ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറഞ്ഞു,
You did not know I was watching the whole transaction.
അബ്രഹാമേ, ഒരുപക്ഷെ നീ അറിഞ്ഞു കാണുകയില്ല, നീയും ലോത്തും ആയിട്ട് സംസാരിച്ച നിങ്ങളുടെ ഇടപാട് ഞാന് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായി.
Do you know, when you discuss money matters with others, God is listening.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പണ സംബന്ധമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടോ?
When the family members are discussing the division of the family property after the father has died, God is listening. Don't forget.
പിതാവ് മരിച്ച ശേഷം കുടുംബാംഗങ്ങളെ പിതാവിന്റെ സ്വത്ത് വിഭജിക്കുന്നതിനെ കുറിച്ച് തമ്മിൽ സംസാരിക്കുമ്പോൾ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എത്ര പേർക്ക് അറിയാം?
When you are doing business with a customer, God is listening.
നിങ്ങളുടെ ഒരു ഇടപാടുകാരനുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദര, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
And God said to Abraham, I saw your attitude.
ദൈവം ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയാമോ? എന്റെ മകനെ അബ്രഹാമേ, നിന്റെ മനോഭാവം എനിക്ക് മനസ്സിലായി.
You are a man after my own heart, Abraham.
അബ്രഹാമേ, എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ് നീ.
It delights my heart when the millions of people on the earth when I find one man like you.
ഭൂമിയിലുള്ളതായിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളില് അബ്രഹാമേ നിന്നെ പോലെ മനോഭാവമുള്ള ഒരുവൻ എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു.
Now here is my promise.
അതുകൊണ്ട് നിനക്കുള്ള എന്റെ വാഗ്ദത്തം ഇതാ.
Lord chose that side.
ലോത്ത് നീരോട്ടുമുള്ള നല്ല സ്ഥലമൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു.
Towards the south.
തെക്കോട്ടാണ് അവൻ പോയത്.
Towards the east.
കിഴക്കോട്ടും അവൻ പോയി.
Whatever direction he went, whatever he chose.
അവന് ഏതൊക്കെ ദിശ തിരഞ്ഞെടുത്തോ ഏതൊക്കെ സ്ഥലം തിരഞ്ഞെടുത്തോ.
The Lord said to him, Now you look north, south, east, west. I'll give the whole lot to you and to your seed.
അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കുകൾ നോക്കുക. നീ തല ഉയർത്തി തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നീ നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്ക് തരും.
And who's living in that land today?
ഇന്ന് ആ ദേശത്ത് ആരാ താമസിക്കുന്നത്?
4,000 years.
4,000 വർഷം കഴിഞ്ഞ് ആരാണ് അവിടെ താമസിക്കുന്നത്? ലോത്തിന്റെ മക്കളല്ല പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ സന്തതിയാണ് ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്കായി അവിടെ താമസിക്കുന്നത്.
God runs this world.
ദൈവമാണ് ഈ പ്രപഞ്ചത്തെ നടത്തുന്നത് എന്ന് നാം അറിയണം.
The meek will inherit the earth, you can be sure.
സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്നുള്ള യേശുവിന്റെ വചനം സത്യമാണ്.
Don't fight for a few square feet of property with your relatives.
നിന്റെ ബന്ധുവുമായി നിന്റെ സഹോദരങ്ങളുമായി ചുരുക്കം ചതുരശ്ര അടി സ്ഥലത്തിന് വേണ്ടി പോരാടരുതേ, വഴക്കുണ്ടാക്കല്ലേ. അവര് അത് കൈവശമാക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യവും ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ അനുസരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ
പ്രസംഗിക്കാറുണ്ട്.
ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ എനിക്ക് ആത്മീകമായി ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആ കാര്യങ്ങൾ
പ്രാവർത്തികം.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഈ കാര്യങ്ങൾ അനുസരിക്കാൻ മനസ്സുവച്ചാൽ നിങ്ങൾക്കും എന്നെ പോലെ
സംസാരിപ്പാൻ.
നിങ്ങൾ കേൾക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ അതുപോലെ പകർത്തി മറ്റൊരിടത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ അധികാരമുണ്ടാകുകയില്ല.
വാട്ട് വാസ് ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ അബ്രഹാം ആൻഡ് ലോത്ത്?
അബ്രഹാമും ലോത്തും തമ്മിൽ ഈ വലിയ വ്യത്യാസം ഉണ്ടാകുവാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു?
One sentence in verse 11.
11-ാം അധ്യായത്തിലെ ഒരൊറ്റ വാചകം നമുക്ക് ആ വിഷയത്തിൽ വെളിച്ചം നൽകും.
Lord chose for himself.
അത് ഈ പദമാണ്, ലോത്ത് തന്നെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്.
God chose for Abraham.
ഉൽപ്പത്തി 13:11-ലാണ് നാം ആദ്യം പറഞ്ഞ കാര്യം കാണുന്നത്. ലോത്ത് സ്വയം തിരഞ്ഞെടുത്തു, അബ്രഹാമിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. ഇതാ വ്യത്യാസം.
യു കാൻ ചൂസ് ഫോർ യുവർസെൽഫ് ഓർ യു കാൻ ലെറ്റ് ഗോഡ് ചൂസ് ഫോർ യു.
നിങ്ങളുടെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് ഇപ്പോഴുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം.
യു കാൻ ചൂസ് ഫോർ യുവർസെൽഫ് വാട്ട് യു ആർ ഗോണ ടു ഡു വിത്ത് യുവർ ലൈഫ് ഓർ യു കാൻ ലെറ്റ് ഗോഡ് ചൂസ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു വിത്ത്.
നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ സത്യമാണ്. നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ദൈവം അത് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം.
When I got converted, I had already planned my life.
ഞാൻ കർത്താവിനെ അറിഞ്ഞ് വീണ്ടും ജനിച്ച് ഒരു ക്രിസ്ത്യാനിയായ സമയത്ത് എന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ നല്ല പദ്ധതികൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ പദ്ധതികളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു, എന്റെ ജീവിതം എങ്ങനെയായി തീരണമെന്നുള്ളത് അങ്ങ് തീരുമാനിച്ചാൽ മതി.
Today as I look back over nearly 50 years, I can say I am so thankful God chose for me.
എന്നാൽ ഇന്ന് കഴിഞ്ഞ 30 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 50 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, കർത്താവേ അങ്ങ് തിരഞ്ഞെടുത്തത് ഏറ്റവും അനുഗ്രഹകരമായിരുന്നു.
You know, this church in Kottayam is pretty close to celebrating a 25th anniversary.
കോട്ടയത്ത് കർത്താവ് തുടങ്ങിയതായിരിക്കുന്ന ഈ സഭ ഏതാണ്ട് 25-ാമത്തെ വാർഷികം ആഘോഷിക്കാനുള്ള സമയം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത മാസം ജനുവരി മാസത്തില് 25 വർഷം പൂർത്തിയാണ് ഈ പട്ടണത്തിൽ ദൈവം ഈ തരത്തിലുള്ള ഒരു വേല തുടങ്ങിയിട്ട്.
And it all, if I were to trace the history back, I'll tell you what happened in 1980.
മുപ്പറയോട്ടുള്ള ചരിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും. 1980 എന്താ സംഭവിച്ചെന്നറിയാമോ?
I was invited to be the speaker at the ITC convention in Kumbanad for 3 days.
കുംബനാടുള്ളതായിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ വാർഷിക കൺവെൻഷനിൽ പ്രസംഗകനായിരിക്കാനായി എന്നെ അവർ ക്ഷണിച്ചു.
I got up in the pulpit and I said, I want to speak more mainly to the pastors, not to all 12,000 people sitting here.
ആ വലിയ പുരുഷാരത്തോട് സംസാരിക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ദൈവാത്മാവ് തന്ന പ്രേരണയിൽ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ളതായിരിക്കുന്ന പാസ്റ്റർമാരോട്, ദൈവദാസന്മാരെന്ന് വിളിക്കുന്ന നിങ്ങളോടാണ് ഇന്ന് എനിക്ക് സന്ദേശമുള്ളതെന്ന് പറഞ്ഞു.
Some sitting behind me, some sitting in front.
ചിലർ എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു, പലരും എന്റെ പുറകില് വേദിയിൽ സ്ഥാനത്ത്.
For 2 days I only spoke on one subject.
രണ്ട് ദിവസം തുടർച്ചയായി ഞാൻ സംസാരിച്ചു, ഒറ്റ വിഷയത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്.
Righteousness and money matters.
പണ സംബന്ധമായിട്ട് നീതിയോടെ എങ്ങനെ ജീവിക്കണം, അതായിരുന്നു വിഷയം.
Friday and Saturday.
അത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിരുന്നു.
Early morning on Sunday.
ഞായറാഴ്ച രാവിലെ ആയപ്പോൾ
a pastor came to me.
ഒരു പാസ്റ്റർ, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്റെ അടുക്കൽ വന്നു.
Said to me, the senior pastors have told me to tell you, we don't want you to speak today.
മുതിർന്ന സീനിയോറിറ്റിയുള്ള പാസ്റ്റർമാര് എന്നോട് പറഞ്ഞയച്ചതാണ് താങ്കളോട് ഇത് പറയാനായിട്ട്, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഈ അവസാന ദിവസത്തെ മീറ്റിംഗിൽ നിങ്ങൾ പ്രസംഗിക്കണ്ട.
They didn't have the courage to tell me themselves. They sent some other junior
pastor. അവർക്ക് നേരിട്ട് എന്നോട് പറയാനുള്ള ധൈര്യം ഒരുപക്ഷെ ഇല്ലാഞ്ഞതുകൊണ്ടാകാം, അവരെക്കാളും ജൂനിയർ ആയിരിക്കുന്ന ചിലരെ അയച്ച് എന്നോട് അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം.
You shall I sit in the congregation? I am happy to sit anywhere.
ഞാൻ അവരോട് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ കേൾവിക്കാരുടെ കൂട്ടത്തിൽ സദസ്സിൽ ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ്, ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒരു നിർബന്ധമില്ല.
I always prefer to sit in the congregation.
ഞാൻ എല്ലാ സമയത്തും വാസ്തവത്തിൽ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള
വ്യക്തിയാണ്. No, you sit on the platform.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും ചെയ്തുകളല്ലേ, വേദിയിൽ തന്നെ ഇരുന്നാൽ മതി, പാസ്റ്റർമാരുടെ കൂടെ തന്നെ ഇരുന്നാൽ മതി.
You see, that will be a greater humiliation. Otherwise, people will think I went away from the place or something. So, okay, I sat there. At the end, I had to go up to some other place.
ഈ മീറ്റിംഗ്, ഈ ഒരാഴ്ചത്തെ കൺവെൻഷന് ശേഷം എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട, കേരളത്തിലെ വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു.
They could have easily dropped me there, but they wouldn't.
അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർ പ്രസംഗനായി വിളിച്ച എന്നെ, അവർക്ക് ധാരാളം വാഹനങ്ങൾ അവിടെ ലഭ്യമായിരുന്നു, എന്നെ ആ സ്ഥലത്തോട്ട് കാറിൽ ഒന്ന് വിടാൻ ഒരു പ്രയാസമില്ലായിരുന്നു. അതുകൊണ്ട് അവരതിന്റെ മനസ്സ് കാണിക്കാഞ്ഞതുകൊണ്ട് ഞാൻ തിരക്കുള്ള ഒരു ബസ്സിൽ കയറി. എനിക്ക് മലയാളത്തിലുള്ള സ്ഥലത്തിന്റെ പേര് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അന്നും ഇന്നും. അതുകൊണ്ട് എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ പോകുന്ന സ്ഥലത്തോടുള്ള വണ്ടിയിലല്ല കയറിയത്. കയറി കുറച്ച് കഴിഞ്ഞപ്പോ എന്നോട് കണ്ടക്ടറോ ആരോ പറഞ്ഞു, ഇത് ആ സ്ഥലത്തോട്ട് പോകുന്ന വണ്ടിയല്ല സുഹൃത്തെ.
അപ്പൊ
എന്നോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങിക്കൂ, ആ ശരിയായിട്ടുള്ള സ്ഥലത്ത് പോകുന്ന വണ്ടിയെ
കയറിക്കോളാം.
അപ്പോഴും ഞാൻ മനസ്സിൽ ഇങ്ങനെ സമാധാനിച്ചു, സന്തോഷിച്ചു, ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം കാണും ഈ വഴി മുടക്കുന്നത്. അതുകൊണ്ട് എന്റെ ചെറിയ പെട്ടിയൊക്കെ എടുത്ത് ഞാൻ ആ വണ്ടിയിൽ നിന്ന് താഴെ
ഇറങ്ങി.
ഞാൻ മറ്റൊരു ബസ്സിൽ കയറി.
And it was jam packed.
ആ ബസ്സിൽ നിൽക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള നിലയിൽ തിരക്കായിരുന്നു.
Standing in front of me was one young man.
ഞാൻ ആ ബസ്സിൽ ഇങ്ങനെ കമ്പിയെ തൂങ്ങി പിടിച്ച് നിൽക്കുമ്പോഴേ എന്റെ മുൻപിൽ ഒരു ചെറുപ്പക്കാരൻ
നിൽക്കുന്നുണ്ട്.
ഈ കൺവെൻഷനിൽ ഈ ദിവസങ്ങളൊക്കെ വചനം കേട്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി പോകുന്ന ഒരു
ചെറുപ്പക്കാരൻ.
10 മിനിറ്റ് കിട്ടിയുള്ള സഹോദരൻ ഇറങ്ങുന്നതിന് മുമ്പ് പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് നല്ല സമയമായിരുന്നു.
It was wonderful.
അത് വളരെ വളരെ സന്തോഷകരമായ സമയമായിരുന്നു.
His name, by the way, was Jose Matthew.
ആ ചെറുപ്പക്കാരന്റെ പേര് എന്തായിരുന്നെന്ന് അറിയാമോ? ജോസ് സി മാത്യു എന്നായിരുന്നു.
He is now in Trivandrum.
തിരുവനന്തപുരത്ത് സഭയെ നയിക്കുന്ന നമ്മുടെ സഹോദരൻ.
He came to
Kottayam. ആ സഹോദരൻ ജോസ് മാത്യു അന്ന് തിരുവനന്തപുരത്ത് അല്ല, കോട്ടയത്ത് ജോലി സംബന്ധമായ സഹോദരൻ വന്നപ്പോൾ.
He was attending a small church here where Bijley and some other, Jimmy and some others were there in Bijley's house.
ആ സഹോദരൻ ആ സമയത്ത് കോട്ടയം പട്ടണത്തില് ബിജലി എന്ന് പറഞ്ഞ ഒരു സഹോദരന്റെ വീട്ടില് ചുരുക്കം ചില സഹോദരന്മാരുമായിട്ട് ഒരുമിച്ച് മീറ്റിംഗിൽ സംബന്ധിക്കുകയായിരുന്നു. നമ്മുടെ സഹോദരൻ ജിമ്മി അവിടെ ആദ്യം തുടങ്ങിയ സമയം മുതലേ ഉണ്ട്.
അപ്പോൾ
ജോസ് മാത്യു എന്നോട് ചോദിച്ചു, ബ്രദറെ ജനുവരിയിൽ 2-3 ദിവസത്തെ പ്രത്യേക യോഗങ്ങൾക്കായിട്ട് ഇവിടെ ഒന്ന് വരാമോ കൊണ്ടയത്ത്. ആ സമയത്ത് തന്നെ ഇതേ ദിവസങ്ങളിൽ മറ്റൊരു മീറ്റിംഗിൽ സംബന്ധിക്കുവാനും എനിക്ക് ക്ഷണം
കിട്ടി. Another place in Kerala.
കേരളത്തിലുള്ള മറ്റൊരു സ്ഥലത്ത് ധാരാളം പേര് വന്ന് സംബന്ധിക്കുന്ന ഒരു മഹായോഗത്തിന് പ്രസംഗിക്കുവാൻ എനിക്ക് അതേ ദിവസങ്ങളിൽ ക്ഷണം കിട്ടി. അപ്പോഴെന്റെ മുൻപില് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിട്ട് വന്നു.
Should I go for this big convention or this small group? I don't even know what they are.
ഈ വലിയ കൺവെൻഷനിൽ ഞാൻ പോണോ അതോ ചുരുക്കം പേര് വെള്ളം എണ്ണാനുള്ള ഒരു കൂടുന്ന കോട്ടയം പട്ടണത്തിലെ ഈ കൊച്ചു മീറ്റിംഗിന് ഞാൻ പോണോ?
And the Lord showed me very clearly, I've got to go to this small meeting.
കർത്താവ് എന്റെ ഉള്ളിൽ വളരെ വ്യക്തത തന്നു, നീ കുറച്ച് സഹോദരന്മാർ മാത്രം കൂടുന്ന കോട്ടയത്തെ ആ മീറ്റിംഗിന് പോയാൽ മതി.
So I went there.
അതോ ഞാൻ അതിനനുസരിച്ചു ഞാൻ അവിടെ പോയി.
I never told anybody to leave any church.
ഞാൻ ഇന്ന് വരെ ആരോടും ഏതെങ്കിലും ഒരു സഭ അവരായിരിക്കുന്ന സഭ വിട്ടുപോരണം എന്ന് പറഞ്ഞിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല.
At the end of a few days there,
അവിടെ ചില ദിവസങ്ങളിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചു.
Some of them decided to leave.
അവരിൽ ചിലര് അവരപ്പോഴായിരുന്ന സഭ കൂട്ടായ്മ വിടുവാൻ തീരുമാനിച്ചു.
That's how this church started in Kottayam.
അങ്ങനെയാണ് കോട്ടയത്ത് ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള ഒരു സഭയ്ക്ക് തുടക്കമിട്ടത്.
Big doors swing on small hinges.
നിങ്ങൾ ഈ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടായിരിക്കും, വലിയ വാതിലുകൾ വളരെ ചെറിയ വിജാഗരികളിലാണ് തിരിയുന്നത്.
The little decisions that you take.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ചില കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ.
Where you decide to honor God and not seek your own.
നിങ്ങളുടെ സ്വന്തമായ നന്മയും മഹത്വവും അന്വേഷിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നിങ്ങൾ എടുക്കുന്ന കൊച്ചു കൊച്ചു തീരുമാനം.
Where you seek to do some good to people.
മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ആഗ്രഹത്തോടെ നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ.
They can have tremendous results.
അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് ദൂരവ്യാപകമായിരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നാം മറന്നുപോകും.
Be a true follower of Abraham.
അബ്രഹാമിന്റെ യഥാർത്ഥ നിലയിലുള്ള ഒരു ആത്മീയ അനുയായി ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുക.
ഹൃദയവിശാലതയുള്ളവരായിരിക്കാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ.